ഇന്നത്തെ ചിന്താവിഷയം ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിൽ ദൈവമക്കളിൽ എങ്ങനെയാണ് വെളിപ്പെടേണ്ടത്.
Today what we are going to think about is how this power of resurrection is really to be manifested in us, the children of God.
ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്.
The first thing that comes to our mind when we hear of the term resurrection is the resurrection of our physical bodies.
ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, കർത്താവിന്റെ വരവെങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ആയിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ വാനമേഘങ്ങളിൽ എതിരേൽക്കും.
The word of God clearly teaches us that those who are dead in the Lord, their bodies will be resurrected, and those who are alive in Christ at that time will be taken up with the transformed bodies to meet the Lord in the sky.
മരണത്തിലൂടെ അടക്കപ്പെടലിലൂടെ ഈ പൊടിയായി തീർന്ന നമ്മുടെ ശരീരം, ഈ മൺമയമായ ഈ ശരീരത്തെ വിൺമയമായ ഒരു ശരീരമാക്കി രൂപാന്തരപ്പെടുമെന്നുള്ള സത്യം ദൈവത്തിന്റെ വചനം മാത്രമാണ് വിളിച്ചു പറയുന്നത്.
And the word of God clearly defines and proclaims to us that this body that is full of weakness and which is made of dust, that which is buried in the ground will one day be transformed in his presence.
Hallelujah. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ടോ?
Do we remember these things and praise the Lord for them?
അതോ ഒരു ചരമ വീട്ടിൽ മാത്രം പോയി കേൾക്കുമ്പോൾ ആ വചനങ്ങൾ കേട്ട് മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്?
Or are these things that which we remember only when we go to a house where there's a death that has happened?
കൈ കാലും ആർത്രൈറ്റിസുമായിട്ടൊക്കെ പിടിപെടുമ്പോൾ, മാറാ രോഗങ്ങൾ പിടിപെടുമ്പോൾ, കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് വലിയൊരു പ്രത്യാശ ഉണ്ടാവും. ഇതെല്ലാം മാറി ഒരു വിൺമയമായ ഒരു ശരീരം ദൈവം എനിക്ക് തരും.
What a great hope it is for us children of God when we face all kinds of afflictions and diseases like cancer and arthritis, that we are going to have a body that is never going to perish one day.
എന്നാൽ ഓരോ ദൈവഭയതലും ഒരു ഉയർത്തെഴുന്നേറ്റ ഒരു ആത്മാവാണ്.
Yet every child of God is a spirit that has been resurrected.
അപ്പോൾ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ.
The resurrection of the body is something we are going to experience.
എന്നാൽ ആത്മാവിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നാം ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു.
Yet the resurrection of the spirit is something that we are already experiencing.
Hallelujah. എഫേസ്യരുടെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ പറയുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു.
Ephesians chapter 2 verses 1 to 3 talks about how we who were dead in our transgressions have been raised up in Christ Jesus.
ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗതലത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തുമെന്നല്ല, ഇരുത്തിയിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
The word of God does not say that we will be seated at the right hand of God after being raised, but that we have already been seated with him.
അപ്പോൾ നമ്മൾ ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നതാണെങ്കിലും ആത്മാവിൽ ജീവൻ വെച്ച നമ്മുടെ ആന്തരിക മനുഷ്യൻ നാൾതോറും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു.
Even though the outer man is being wasted away daily, we know that the inner man is being renewed in Christ on a daily basis.
ഈ ആത്മാവിൽ ജീവിക്കപ്പെട്ട നമുക്ക് ദൈവവചനം വലിയൊരു ഉത്തരവാദിത്വം തരുന്നുണ്ട്.
We who have been raised again in the spirit, we've been given a great responsibility by the scriptures.
ഈ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നാം ജീവിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച് ഉയർത്തെഴുന്നേറ്റവരുടെ മാത്രമായിരിക്കും. ആഫ്റ്റർ ദ ബോഡിലി റിസറക്ഷൻ, നമ്മുടെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കാൻ പോകുന്നു, അതിനുശേഷം നാം ജീവിക്കുന്നത് ഈ ലോകത്തായിരിക്കത്തില്ല.
We will not be living in this world after our bodies are physically resurrected.
അതിനുശേഷം അവിശ്വാസികളോടോ ദൈവത്തെ അറിയാത്തവരോടോ കൂടെയുള്ള ഒരു വാസം നമുക്ക് ഇല്ല.
We do not have a stay with the people of this world after our bodies are resurrected.
എന്നാൽ നാം വീണ്ടും ജനിച്ചപ്പോൾ, ആത്മാവിൽ നാം ഉയർത്തെഴുന്നേറ്റപ്പോൾ, ദൈവം നമ്മളെ ലോകത്ത് നിന്ന് ആ നിമിഷം എടുത്തില്ല.
But when we were born again and we were resurrected in the spirit, the Lord did not immediately take us out of this world.
പക്ഷെ നാം ദൈവത്തെ അറിയാത്ത ആത്മാവിൽ മരിച്ചവരായിരുന്നവരുടെ നടുക്കാണ് ആത്മാവിൽ ജീവനുള്ള ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ നമ്മെ ഓരോരുത്തരെയും അവൻ ഇപ്പോൾ ആക്കിയിരിക്കുന്നത്.
The Lord has now placed us who are alive in the spirit, who are born again in the midst of a world that is dead in the spirit.
ഞാൻ എൻ്റെ പേര് ചേർത്ത് പറയാണ്, ശാരീരികമായി ഉയർത്തെഴുന്നേറ്റ ഒരു സനിലിനെ ഈ മരിച്ച ഈ ലോകത്തിന് കാണുവാൻ കഴിയത്തില്ല.
I say this putting my own name here, that a physically resurrected Sanil will not live in the midst of this dead world.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തോന്നുന്നു, കാരണം കർത്താവ് വന്ന് നാം ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ഈ ലോകക്കാരോട് കൂടെ നമ്മൾ ഒരിക്കലും ആയിരിക്കത്തില്ല.
I hope you all understand that when the Lord comes and we are physically resurrected, we will not live with the people of this world.
എന്നാൽ ആത്മീയമായി ഉയർത്തെഴുന്നേറ്റ ഒരു സനിൽ ആത്മീയമായി മരിച്ചവരുടെ ഇടയിലാണ് കാണപ്പെടുന്നത്. അവർക്ക് ആത്മീയമായി ഉയർത്തെഴുന്നേറ്റ ഒരു സനിലിനെ കാണാൻ കഴിയും.
And let me say with the same emphasis that a spiritually resurrected Sanil is staying or living in the midst of a dead world, and they should be able to see this spiritually resurrected Sanil.
നിങ്ങൾക്ക് നിങ്ങളെ അങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ടോ?
Are you all able to see this?
ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട്.
Are we able to see this with our spiritual eyes?
ആത്മാവിൽ നിത്യജീവനുള്ളവരായിട്ട്.
Can we see this as people who have eternal life in the spirit?
എന്നാൽ ആത്മാവിൽ മരിച്ചവരായിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിൽ ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു.
And yet in the midst of a spiritually dead people, God has resurrected us spiritually and has placed us.
ഒരു 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ച് ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
What do you all think when a 35-year-old young man is dead and lying in his coffin?
നിങ്ങളിൽ ആർക്കെങ്കിലും ആ മനുഷ്യനെ പോലെ മരിച്ചവനായിട്ട് കിടക്കുവാൻ ആഗ്രഹം തോന്നുവോ?
Will any of you all desire to die and lie in that coffin like that man?
നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ എത്രയോ നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഇപ്പോൾ അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു.
What we may rather think is, oh, what a good man he was, and he has departed from this world.
ഇതുപോലെ ഒരു മരിച്ച ഒരു ലോകത്തിന്റെ ലോകത്തെ നാം നോക്കുമ്പോൾ ആ ലോകക്കാരെ പോലെ ആയി തീരുവാനാണോ അതോ അതിന്റെ നടുവിൽ ക്രിസ്തുവിന്റെ ജീവനുള്ളവനായി ജീവിക്കുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സുവിശേഷത്തിന്റെ ശുശ്രൂഷനായി തീരുവാനുമാണോ നമുക്ക് ആഗ്രഹമുണ്ടാകുന്നത്?
In the same way, when you look at a dying and decaying world around you, do you want to become like them, or do you want to take the life of Christ that is in you and proclaim the life-giving gospel to them?
പണ്ട് നാം ജീവിക്കുന്ന ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, സതി.
There was a system or a practice in ancient India called sati.
History bookലൊക്കെ നിങ്ങൾ പഠിച്ചു കാണും.
You may have read about it in your history books.
ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് കൂടെ ചിതയിൽ എരിഞ്ഞ് ഇല്ലാതായി തീരും.
When the husband dies, the wife is expected to jump into the fire and die along with him.
താല്പര്യമില്ലെങ്കിൽ കൂടെയുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഉന്തി ആ ചിതയിലേക്ക് ഇടും.
And if need be, the woman is pushed into the pyre along with her husband.
Praise God. വില്യം കേരി പോലെയുള്ള ദൈവത്തിന്റെ ഭക്തന്മാരുടെ ഇടപെടൽ മൂലം നമ്മുടെ ഈ രാജ്യത്തിൽ നിന്ന് അതില്ലാതായി തീർന്നു.
Praise God that by the influence of godly people like William Carey, that system was abolished in this country.
കാരണം മരിച്ച ഒരു വ്യക്തിയോട് കൂടെ ആയി തീരുവാൻ ആരും ജീവനുള്ള അവർ ആരും ആഗ്രഹിക്കുന്നില്ല.
It's because no one desires to accompany a dead person despite being living to go and die with that person.
ഈ സന്ദർഭത്തിൽ ഈ പശ്ചാത്തലത്തില് ദൈവത്തിന്റെ വചനം എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്?
And in this context, what is it that the word of God reminds us?
നമുക്ക് എഫേസ്യ ലേഖനത്തിന്റെ 5 അധ്യായത്തിന്റെ 14 വചനം വായിക്കാം.
Let's turn to Ephesians chapter 5 and verse 14.
അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു.
For anything that becomes visible is light. Therefore it says, awake O sleeper and arise from the dead and Christ will shine on you.
Arise. ഉണർന്നെഴുന്നേൽക്കുക. എവിടെ നിന്ന്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.
It says, arise and arise from amongst the dead and then Christ will shine on you.
ആരാണ് ഈ മരിച്ചവർ?
Who is this dead?
ഈ ലോകം ക്രിസ്തുവിനെ അറിയാത്ത ഒരു ലോകത്തിലെ മനുഷ്യരെയാണ് ദൈവത്തിന്റെ വചനം മരിച്ചവർ എന്ന് വിളിക്കുന്നത്.
The word of God calls those people dead, those who do not know the living gospel of Christ and who are spiritually dead in this world.
ഒരു രക്ഷിക്കപ്പെട്ട ദൈവ വൈതലിന് വീണ്ടും മരിക്കുവാൻ കഴിയത്തില്ല.
A redeemed child of God can never die again.
പക്ഷേ അവന് ഉറങ്ങുവാൻ പറ്റും.
But there's a possibility that he or she may sleep.
ഉറങ്ങുന്നവൻ മരിച്ചിട്ടില്ല, അവന് ജീവനുണ്ട്, പക്ഷേ അവൻ നിഷ്ക്രിയനാണ്.
The sleeper is not dead but is passive.
അപ്പോൾ ദൈവസഭയോട് ദൈവമക്കളോട് പറയാണ്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ ഒന്ന് എഴുന്നേൽക്ക്.
And the word of God is exhorting us that we must arise from our sleep from the midst of the dead people.
എന്താണ് മരണം?
What is death?
എഫേസ്യലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 2-3 വചനങ്ങൾ അത് വ്യക്തമായി നമ്മെ കാണിക്കുന്നുണ്ട്. എന്താണ് മരണമെന്ന്?
Ephesians 2 verse 2 and 3 clearly shows us what this death is.
മരിച്ചവരുടെ ലക്ഷണം എന്താണ്?
It shows us the qualities of those who are dead.
നമുക്ക് വായിക്കാം.
അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെയും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു.
അപ്പോൾ മരിച്ചവരുടെ ഒന്നാമത്തെ ലക്ഷണമാണ് അവർ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് ജീവിക്കുന്നവരാണ്.
The first characteristic of people who are dead is they are following the course of this world.
ഈ ലോകത്തിന് ഒരു കോഴ്സ് ഉണ്ട്, ഒരു യാത്രയുണ്ട്, ലോകം പോകുന്ന ഒരു വഴിയുണ്ട്, ദൈവത്തിൽ നിന്ന് മാറി പോകുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ മരിച്ചവൻ ആ വഴിയിലാണ് നടക്കുന്നത്.
And we see here that there is a course or a path that the scripture talks about that everyone who is away from the Lord, who is dead, takes.
ലോകത്തിന്റെ പ്രതാപത്തിനും ലോകത്തിന്റെ സമ്പത്തിനും ലോകത്തിന്റെ മാനത്തിനും ലോകത്തിന്റെ സുഖങ്ങൾക്കും വേണ്ടി ഓടുന്ന ഒരു ലോകത്തിന്റെ കാലഗതി നമുക്ക് ചുറ്റുമുണ്ട്.
We can see around us the influence of people who are after the fame, the money, the honor and the pleasures of this world.
അവരെ ദൈവത്തിന്റെ വചനം വിളിക്കുന്നത് മരിച്ചവർ എന്നാണ്.
And to them the Lord the scriptures ascribe the name that they are dead.
രണ്ടാമതായി അവർ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്.
And the next thing that's told about them is they are obedient to the spirit that is at work in the sons of disobedience.
പിശാചിന്റെ അടിമത്തത്തിൽ പാപത്തിൽ ജീവിക്കുകയും പാപത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പാപത്തിൽ മരിച്ച വ്യക്തിയാണ്.
And the dead people are those who are living in slavery to Satan, who live in sin and have no conviction against it.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഒന്നും പാപത്തിൽ തുടരുന്നില്ല.
The one who is born of God does not continue in sin.
എന്നാൽ പിശാചിനെ അനുസരിക്കുന്നവൻ പാപത്തിൽ തുടരുന്നു. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നു.
And yet the one who sins belongs to the devil because he has been sinning from the beginning.
എന്നാൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ ഭൂജാതനായി.
And yet the Lord has come to destroy the works of the devil.
അപ്പോൾ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടക്കുന്നവൻ മരിച്ചവനാണ്.
And so as we read that a person who follows the course of this world is dead.
പാപത്തിൽ തുടരുന്നവൻ പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ തുടരുന്നവൻ പിശാചിന്റെ അടിമത്തത്തിലും അവനെ അനുസരിക്കുന്നവനുമാണ്.
and one who is under the slavery of sin and who follows Satan is one who is living in sin and has no conviction against it.
And the moonamathe marichavante lakshanamana avan ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി തീരുന്നു.
And the third characteristic that is given here is those who live in the passions of the flesh, carrying out the desires of the body and mind, and are by nature children of wrath.
ലോകത്തെയും പിശാചിനെയും ജഡത്തെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം.
A life that is lived by pleasing the flesh, the world and Satan.
എന്നാൽ ഇതിന്റെ നടുവിലാണ് ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നിർത്തിയിരിക്കുന്നത്.
And yet it is in the midst of such a people that God has resurrected us spiritually and has placed us.
കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തിയതിനായി ദൈവത്തിന് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം.
Let us praise and thank God that out of his great abundance of mercy he loved us, he resurrected us out of our dead ways of sin and transgression and has placed us in this world.
പ്രിയ ദൈവമക്കളെ, ദൈവവചനം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് നാം വിശ്വസിക്കേണ്ടത്.
We must believe what the word of God tells us about ourselves.
ഞാൻ വീണ്ടും ദൈവമക്കളെ ഓർപ്പിക്കട്ടെ.
And let me remind you once again.
Brother ഓർപ്പിക്കുന്നുണ്ട്, നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടില്ല.
Brother reminded us that none of us is perfect already.
എന്നാൽ ദൈവത്തിന്റെ വചനം യേശുവിൽ വിശ്വസിച്ച നാളിൽ നാം വീണ്ടും ജനിച്ചപ്പോൾ നാം എന്ത് പദവി നമുക്ക് ലഭിച്ചു, എന്ത് എവിടെ നിന്ന് നമ്മളെ വേർതിരിച്ചു എന്ന് നമുക്ക് വ്യക്തമായി ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്.
Yet the word of God shows us with great clarity that when we believed and were born again, what was our position earlier, what is our status now.
അങ്ങനെ നമുക്ക് കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ദൈവത്തിന്റെ സ്നേഹത്തിന് ഞാൻ എത്രമാത്രം ഒരു യോഗ്യനല്ലാതിരുന്നിട്ടും എന്നെ യോഗ്യനാക്കി തീർത്തല്ലോ.
And it is only then that we are thoroughly convinced of how we were completely ineligible for this and yet the Lord has qualified us for it.
പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ഒരിക്കലും എന്നെ തിരിച്ചു കൊണ്ടുപോകാത്ത വണ്ണം പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി തീർത്തു.
And the Lord has placed us in the kingdom of his son in such a way that we can never return back.
നമ്മൾ പാട്ട് പാടി, ഇപ്പോ പാടിയുണ്ടായി, no power of hell, no scheme of man can ever pluck me from his hand. ആ കയ്യിൽ നിന്ന് അവയെ എന്റെ കയ്യിൽ തന്ന പിതാവ് ഏറ്റവും വലിയവൻ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് നമ്മുടെ നല്ല ഇടയനായ കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്.
A good shepherd, the Lord Jesus Christ himself promised us that he who has placed us in his hands, he will not allow anyone to pluck us from him.
Avante karangalil nam surakshitharana,
we are safe in his hands.
Pisajine namme pralobipikkan kazhinjekka,
Satan may be able to tempt us,
pakshe avane namme thagarkkuvan kazhiyathilla,
but he can never destroy us.
Avante thiyambukal nammude nere vannekka,
his fiery arrows can come against us.
എന്നാൽ വിശ്വാസത്തിന്റെ പരിച കൊണ്ട് അതിനെ നമുക്ക് തടുക്കുവാൻ കഴിയും.
Yet via the shield of faith we can protect ourselves against them.
അനേകം നുണകൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് പിശാച് കടത്തിവിട്ടേക്കാം.
He can pass on many lies into our minds.
എന്നാൽ സത്യമെന്ന ആ ബെൽറ്റ് സുരക്ഷിതമായി നമ്മളെ കെട്ടിയിരിക്കുന്നത് കൊണ്ട് സത്യത്താൽ നമ്മൾ പിശാചിന്റെ നുണകളെ ജയിക്കുന്നവരാണ്.
And yet because we have the belt of truth tightly bound against us, we can fight against every lie of the devil.
അതായത് സകല ആക്രമണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും.
And so we are completely armored and fully dressed in the armor of God by which we can fight against the devil.
അപ്പോൾ ജീവനുള്ളവരുടെ നടുവിൽ, അല്ല മരിച്ചവരുടെ നടുവിൽ ജീവനുള്ളവരായിട്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
The Lord has called us to live as living people among the dead.
പക്ഷെ എന്താണ് പലപ്പോഴും ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് സംഭവിക്കുന്നത്?
But what does happen to many a times to the people of God?
ആ അഞ്ച് ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ യജമാനൻ വരുവാൻ താമസിച്ചപ്പോൾ അവർ ഉറങ്ങുവാൻ തുടങ്ങി.
And like those unwise virgins, when the master was going to come, they went off to sleep.
ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടെങ്കിലും ബോധമുണ്ടെങ്കിലും അവൻ നിഷ്ക്രിയനാണ്. അവന് തനിക്കോ മറ്റുള്ളവർക്കോ വേണ്ടി ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല.
A sleeper, despite being born again and alive in Christ, if he or she is asleep, will always be inactive and passive for the Lord.
ഈ പശ്ചാത്തലത്തിലാണ് എഫേസ്യ ലേഖനത്തിലെ ആ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്ക്.
And it is in this context that we must read what we read earlier in Ephesians 5:14, that awake, O sleeper, and arise from the midst of the dead.
എന്നിട്ട് അതിന്റെ അടുത്ത രണ്ട് വചനങ്ങൾ പറയുന്ന എന്താണ്? എഫേസ്യ ലേഖനത്തിന്റെ 5-ന്റെ 15-ഉം 16-ഉം എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്?
What is it that the next two verses remind us?
ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്.
The Lord is reminding us.
അജ്ഞാനികളായിട്ടല്ല ജ്ഞാനമുള്ളവരായിട്ട് നാം ജീവിക്കണം.
That we must not be foolish but be understanding.
കാരണം മരിച്ചവന് ദൈവത്തെ കുറിച്ച് ഒരു ജ്ഞാനവും ഇല്ലാതെ ജീവിക്കുന്നവരാണ്.
People who are dead, they live as though they have no knowledge of God.
എന്നാൽ ദൈവഭയമുള്ള ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്.
And yet the word of God talks about people who are alive, that the fear of God is the beginning of wisdom.
മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ.
And Moses prayed like this in a psalm, that O Lord, teach us to number our days, that we may have a heart of wisdom.
ഇത് ദുഷ്കാലമായാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക.
That because this is a time of evil, let us use our time appropriately.
ബുദ്ധിഹീനരായ കർത്താവിന്റെ ഇഷ്ടം എന്നതറിഞ്ഞ് കർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞ് അത് ചെയ്യുക.
Therefore, do not be foolish, but understand clearly what the will of the Lord is and do it.
അപ്പോൾ അജ്ഞാനികളായിട്ട് ദൈവഹിതം അറിയാതെ സമയത്തിന്റെ ആ ഇമ്പോർട്ടൻസ് അറിയാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ദൈവവചനെ കുറിച്ച് ദൈവവചനം വിളിക്കുന്നത് ഉറങ്ങുന്ന ഒരു വിശ്വാസി എന്നാണ്.
When we live by not making the best use of our time, when we are foolish, when we do not understand what God's will is, the word of God labels us as believers yet who are asleep.
Sardisile sabaye kurichu parayana, enikku jeevanulla onnu per undengilum nee marichavan aagunnu.
About one church, Jesus testifies that even though you have a name that you are living, you are in fact dead.
Marichavanode uyarthezhunekkanalla parayunnathu, unaruga ennaanu parayunnathu.
To the one who is dead, he is not saying awake but saying resurrect or be alive.
Chavaraya sheshippugal endengilum okke avasheshichittundengil adine onnu shaktheekarikkuka.
If there is anything that is left, let it be strengthened.
Appo urangumbulum korchu sheshippugal okke namakku undu.
Even though we are asleep, there may be something that's remaining.
Nammude padivu prarthanagal,
there will be our routine prayers.
പതിവ് വചനധ്യാനം,
അവർ റൂട്ടീൻ ബൈബിൾ മെഡിറ്റേഷൻസ്.
പാട്ടുകളൊക്കെ പാടുമ്പോ ആദ്യം രക്ഷിക്കപ്പെട്ട നാളുകളിൽ കർത്താവിന്റെ ക്രൂശിനെയും കർത്താവിന്റെ സ്നേഹത്തേക്കും ഒക്കെ ധ്യാനിക്കുമ്പോ ഹൃദയത്തിൽ ഒരു കത്തൽ ഉണ്ടായിരുന്നു.
When we were initially saved, when we were singing about God's love and his crucifixion and resurrection, there was a fire that was in our heart.
കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെ പിന്നിലുള്ള ദൈവശാസ്ത്രമൊക്കെ കുറച്ച് കേട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ ഇരുന്ന് എത്ര നിർബന്ധിച്ചാലും അങ്ങനെ ഒരു കത്തൽ അങ്ങ് വരുന്നില്ല.
After many years passed by, after listening to a lot of the theologies and underlying studies and all of that, how much ever we try, we just can't bring about that fire in our hearts.
ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം വീണ്ടും വീണ്ടും തിരിയുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം തിരിയുമ്പോൾ, നമ്മൾ മുമ്പ് കേട്ടതുപോലെ എമ്മാവിസിലേക്ക് പോലെ, ശിഷ്യന്മാരെ പോലെ, നമ്മുടെ ഹൃദയം കത്തണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
The spirit of the Lord greatly desires that whenever we turn to the scriptures, as we heard earlier, that the people of the men who were walking on the streets of Emmaus, their hearts were ablaze. That should be our experience as well.
തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം കത്തി.
When the scriptures were revealed before them, their hearts were ablaze.
ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ, ഈ സഭയിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടായ്മയ്ക്ക് ആയിരിക്കുമ്പോഴും ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചും ഈ ചിന്തകളൊക്കെ ഹൃദയത്തിൽ വരുന്ന ആത്മാവ് തരുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ പാടി സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു.
The word of God reminds us that when a person, not just when he comes to this church, but also when he is alone at home, when he is part of small fellowships, when he thinks of these thoughts, he cannot help but sing and glorify God.
ഹൃദയം കഠിനമായി പോയെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിലവിളിക്കുക.
If our hearts have become hardened somewhere, there is only one way, that is to go into the Lord's presence and cry out to him.
അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ നമ്മൾ പ്രബോധിപ്പിക്കുക.
Let us encourage and exhort one another if we have our hearts hardened and filled with evil.
പാപത്തിന്റെ ചതിയാൽ കടിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ തന്നെ അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരിക്കലും നോക്കരുത്.
Never try to come out of a heart that has been ensnared by evil.
അവിടെയാണ് ദൈവസഭയുടെ കൂട്ടായ്മയുടെ വില നിങ്ങൾ മനസ്സിലാക്കുന്നത്.
That is where you will understand the worth of God's fellowship in his church.
ഹൃദയം കഠിനമായവനെയും പാപത്തിന്റെ ചതിയിൽപ്പെട്ട ഒരു വ്യക്തിയെയും വിധിക്കുവാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അവന് സുബോധം വരുമോ എന്ന് ഓർത്ത് സൗമ്യതയുടെ ആത്മാവിൽ അവരെ ഉപദേശിക്കാനാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്.
The word of God reminds us that we must not judge a person who has hardened his heart, but hoping and expecting that he will come back to his senses, we must pursue him with the spirit of gentleness.
ദൈവത്തിന്റെ വചനം പരിശുദ്ധ ആത്മാവ് ചിലപ്പോ ഒരു കുഞ്ഞിലൂടെ ആയിരിക്കാം, ഒരു ചെറുപ്പക്കാരനിലൂടെ ആയിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ആത്മീയരെന്ന്, ആത്മീയ വളർച്ച കുറഞ്ഞവരെന്ന് ചിന്തിക്കുന്നവരോടെ ആയിരിക്കാം ചിലപ്പോൾ ദൈവം നമ്മളോട് ഇടപെടുന്നതും സംസാരിക്കുന്നതും എന്ന് നാം മറന്നു പോകരുത്.
Never ever forget that it is probably through a child or through a youngster or someone who we don't consider spiritually mature that the Lord will speak to us many a times.
പ്രവാചകന്റെ ബുദ്ധിപ്രമത്തെ തടഞ്ഞത് ഉരിയാട കഴുത മനുഷ്യവാക്ക് സംസാരിച്ചാണ്.
We know how the madness of a prophet was restrained by his own donkey speaking to him.
നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ.
Our ways are not God's ways.
നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ.
Our thoughts are not God's thoughts.
പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന് സെൻസിറ്റീവ് ആയിരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
But one thing that we can do is being sensitive to the voice of the Holy Spirit.
ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവിൻ.
Let us humble ourselves in God's presence.
എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ അകൃത്യം ക്ഷമിക്കുകയും ദേശത്തിന് സൗഖ്യം വരുമെന്നും ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
The Lord has promised us that those people who are called by my name, when they seek my face and they pray and they lay down their burdens, then I will turn to them and listen to their prayers and I will heal their land.
Hallelujah. അപ്പോൾ മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവരായിട്ട്, സമൃദ്ധമായ ജീവനുള്ളവരായിട്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്.
The Lord has placed us and appointed us to live in the midst of a dying world as people who have not just life but life in abundance.
നമുക്ക് ചുറ്റുമുള്ളവർ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ വളരെയധികം സന്തോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തോന്നാറുണ്ടോ, ഈ ഒരു വിശ്വാസി ആയി പോയതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ.
Do we many a times feel that it's only because I'm a believer that I'm not able to enjoy the pleasures that people around me are enjoying?
അത് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ നോക്കി അയ്യോ അങ്ങനെ ഒരാളായി തീർന്നാൽ എത്രയോ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നത് പോലെയാണ്.
it is almost like thinking when you look at a dead person lying before you, I wish I could become like him.
ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉണർത്തട്ടെ.
May the spirit of the Lord awaken us.
പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം.
We must understand that the power of the resurrection resides in us.
കാരണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
As the Lord said that even though you have lot of troubles in this world, take heart because I have overcome the world.
നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.
Because the one who is in you is greater than the one who is in the world.
കാരണം ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്.
Because it is the life of Christ that is manifest inside of us.
അത് നമ്മുടെ എല്ലാ ഏരിയയിലും മാനിഫെസ്റ്റ് ചെയ്യട്ടെ.
And let that manifest in every area of our lives.
അത് നമ്മെ നിങ്ങൾ ഓഫീസിൽ കടന്നു പോകുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ കടന്നു പോകുമ്പോൾ, നിങ്ങൾ മാർക്കറ്റിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ബോധ്യം നിങ്ങൾക്ക് തരട്ടെ.
I pray that whenever we go to our offices, our colleges, our schools, that the Lord would give us this conviction.
മരിച്ചവരുടെ ഇടയിലേക്കാണ് ദൈവം എന്നെ അയക്കുന്നത്.
That God is sending me in the midst of a dead people.
ജീവനുള്ളവനായിട്ട്.
As one who has life.
അവിടെ അതാണ് നമ്മളിലുള്ള വെളിച്ചം.
And that is the light within us.
അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു.
In him was life and that life was the light of all mankind.
അപ്പോൾ നമ്മളിൽ നിന്ന് വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്.
And the light that we possess is really the life we have.
ലോകത്തിന്റെ കാലഗതിയെ വിട്ടോടുവാൻ.
Let us run away from the path of the world.
പിശാചിന്റെ അധികാരത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരായി പാപത്തോട് മരണത്തോളം യുദ്ധം പ്രഖ്യാപിച്ചവരായി.
We who have been saved from the dominion of Satan and have been placed in a war, a constant war against sin.
ജഡത്തെ അനുസരിക്കുവാൻ അല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ.
And not to please or live according to the flesh but according to the spirit.
അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ?
What happens as a consequence?
മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും.
The dead will rise again.
എസ്കേൽ പ്രവാചകനെ ഒരു കാഴ്ച കാണിച്ചു.
There was a vision that was given to prophet Ezekiel.
അസ്ഥികളുടെ താഴ്വര.
There was a valley of dry bones.
എന്നിട്ട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ?
And the Lord asks him, will these dead bones live?
ചുറ്റുമുള്ള ലോകത്തിന്റെ മരണത്തെ കാണുമ്പോൾ ദൈവാത്മാവ് സഭയോടിലെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ?
Looking at the death that is manifest all around in this world, the spirit of the Lord is asking everyone in this church, will these dry bones live?
അതിന്റെ ഉത്തരം പറയേണ്ടത് നാം ഓരോരുത്തരുമാണ്.
And we each one of us is responsible to answer that.
ചിലരൊക്കെ സുവിശേഷം അറിയിക്കുന്നു.
Some of us are proclaiming the gospel.
ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നു.
Some of us are praying.
പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ഉത്തരം പറ, ഈ അസ്ഥികൾ ജീവിക്കുമോ?
The spirit of the Lord is asking each and every one of us, will these dry bones live?
എന്നാൽ വിശ്വാസത്താൽ നമുക്ക് പറയാം.
And yet by faith let us say,
അവർ ജീവിക്കും.
That they will live.
അവർ ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കും.
They will be raised up as an army.
വിശ്വാസത്തോടെ നാം സംസാരിക്കുക.
Let us speak by faith.
ജീവന്റെ വചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത്, ജീവനിൽ ജീവിക്കുന്നവർക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയും.
Living people, when they proclaim the living word of God, can raise up the dead.
അതിന് വലിയൊരു ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്.
A very big example of that is in the Old Testament.
അത് രണ്ട് രാജാക്കന്മാർ 13 അധ്യായത്തിന്റെ 21 വചനമാണ്.
Second Kings chapter 13 and verse 21.
ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാൾ എലീശാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ് എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു.
ഇത് എലീശ മരിച്ചു, എലീശ അടക്കപ്പെട്ടു. എലീശ മരിച്ചു, എലീശ അടക്കപ്പെട്ടു.
എലീശ ഡൈഡ് ആൻഡ് ഹി വാസ് ബറിഡ്.
അപ്പം ഒരു മരിച്ചയാളെ അവർ കൊണ്ടുപോവുകയാണ്.
They are taking along a dead man.
Appa pettanna oru padakootam varunnathonde ivar aa dead body angotte erinju.
And suddenly when they saw an enemy army approaching, they or marauding band approaching, they threw him into the grave.
Adu chennu veenathu Eliyavinte kallarayilayirunnu.
And that dead body went and fell on the grave of Elisha.
Elisha's kallarayilayirunnu.
On the grave of Elisha.
പക്ഷെ എന്താ സംഭവിച്ചത്?
But what happened?
ആ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു.
That we see that the dead man was revived and he stood on his feet.
നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ?
Can you see this with your eyes?
നാമുമായിട്ട് അടുത്തു വരുന്നവരെ ജീവിപ്പിക്കുവാനുള്ള ഒരു ശക്തിയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നത്.
The Lord has given us a resurrection power within us that we can raise dead people who come to us.
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ജീവിപ്പിക്കും.
The same spirit that was that raised Jesus from the dead will also raise your dead bodies one day.
ആത്മാവിൽ ഇതൊന്ന് കാണുവാൻ നമുക്ക് സാധിച്ചാൽ മതി.
If only we could see this in the spirit.
നാം നമ്മുടെ ബലഹീനതകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കുറവുകളൊക്കെ അങ്ങ് ചിന്തിച്ച് അവിശ്വാസത്തിൽ തുടരുമ്പോൾ നമുക്ക് ഉറങ്ങുന്ന അവസ്ഥയിൽ ആയി പോകുന്നു.
We turn into sleepers when we constantly think and meditate on our discouragements, our failures and our weaknesses.
എന്നാൽ നാമുമായി ഇടപഴകുന്നവരെ ജീവന്റെ ആത്മാവുള്ളവരാക്കി തീർക്കുവാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്.
The Lord has placed us in this world by giving us that resurrection power to make alive anyone, especially the dead, who come and meet with us.
ജിം എലിയറ്റ് 29-ാം വയസ്സിൽ സുവിശേഷം അറിയിക്കാൻ പോയി കർത്താവിന്റെ രക്തസാക്ഷിയായി തീർന്നു.
We know of Jim Elliot who went as a missionary to preach his gospel and became a martyr.
എന്നാൽ അദ്ദേഹത്തിന്റെ ആ ചരിത്രം വായിച്ച് അനേക ചെറുപ്പക്കാർ കർത്താവിനെ അറിയിക്കുവാൻ കടന്നുപോയി.
But there were many youngsters who read his biography and went to proclaim the gospel.
കടന്നുപോയ അനേക ഭക്തന്മാരുടെ ജീവചരിത്രം വായിച്ച് ഇന്ന് എത്ര പേർ ജീവനുള്ളവരായി തീർന്നിട്ടുണ്ട്.
Do you know there are so many people who have read the biographies and stories of people of the past and have become alive.
അവർ മരിച്ചു അടക്കപ്പെട്ടുവെങ്കിലും അവരെ ടച്ച് ചെയ്യുന്നവർ ഒരുപക്ഷെ അവരെക്കുറിച്ച് കേൾക്കുന്നവരായിരിക്കും, അവരെക്കുറിച്ചുള്ള ഒരു മൂവി കാണുന്നവരായിരിക്കാം, ഒരു പ്രസംഗം കേൾക്കുന്നവരായിരിക്കാം. പക്ഷെ അത് കേൾക്കുമ്പോൾ അവർ ജീവിക്കുന്ന എത്രയോ സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്.
How many incidents we have heard of these missionaries who are dead and buried, and yet years later when people hear about them through a sermon or read about them or watch a movie, they find this life.
രണ്ടാമതായിട്ട് ജീവന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു.
I would like to end by talking a second thing about this life.
മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവരോട് നാം എങ്ങനെ ജീവിക്കുന്നു?
How are we who have life to live among people who are dead?
രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ.
2 Corinthians chapter 4 and verses 8 to 10.
ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു.
ഹല്ലേലൂയ. കഷ്ടതകളുടെ നടുവിൽ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, ഈ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിനകത്തേക്ക് പകർന്നിരിക്കുകയാണ്.
These jars of clay hold that great power which is able to reveal the life of God through all of the afflictions and crushings we experience.
കഷ്ടത്തിലൂടെ കടന്നുപോകുന്നവരെ ഒന്ന് തിരിച്ചറിയുക, പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ദൈവം അയച്ചിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്.
Those who are undergoing great amount of affliction and problems, remember that the power of the resurrection has been placed and resides in you by the Lord.
നമ്മുടെ നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനുവദിയായ തേജസ്സിന്റെ നിത്യഗനം നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരാണ് ജീവനുള്ളവർ.
For when we remember that our light and momentary afflictions are preparing for us an eternal weight, let us rejoice in the Lord and glorify him.
Apostolaya Paulosinte suvisheshangal jaathir idayil arichcha Roma samrajyam muluvan suvisheshangonde niracha apostolare aagraham ഫിലിപ്പി ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ 10-11 വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്.
Philippians 3 verse 10 to 11 talk about the same Paul who proclaimed the gospel all throughout Rome and the other heathen world. Let us read that.
അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് നിന്നു.
ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്.
There are three things that are mentioned here.
ക്രിസ്തുവിനെ അറിയുവാൻ,
knowing Christ,
അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ,
to experience the power of his resurrection,
അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുവാൻ,
and to partake of his sufferings.
അങ്ങനെ എന്താണ് നടക്കുന്നത്? വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുദ്ധാനം പ്രാപിക്കുവാൻ.
And as a consequence, what happens that we may attain the resurrection from the dead.
അത് നമ്മുടെ ശാരീരിക പുനരുദ്ധാനം ആണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് അല്ല എന്ന് നമുക്കറിയാം.
Do not think that Paul is talking about a physical resurrection here.
നമ്മൾ മുൻപേ കേട്ടതുപോലെ മരിച്ചവരുടെ നടുവിൽ ജീവനുള്ളവരെ പോലെ ക്രിസ്തുവിനെ അറിയാവുന്ന, ക്രിസ്തുവിനെ അറിഞ്ഞവർ, ആത്മാവിൽ അറിഞ്ഞവർ, അവന്റെ ശക്തിയാൽ, പുനരുത്ഥാന ശക്തിയാൽ നിറയപ്പെട്ടവർ, അതേസമയം തന്നെ ക്രിസ്തുവിന്റെ കഷ്ടാനുകളിൽ പങ്കാളികളായി ജീവിക്കുമ്പോഴാണ് മരിച്ചവരുടെ നടുവിൽ നാം ജീവനുള്ളവരായി തീരുന്നത്.
It is only when we live with that life of Christ, that resurrection power that has been given to us in the midst of a dead people, that we can live in this world.
ഇതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
This is what God has called us for.
Arise, O sleeper. ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നിന്റെ പ്രകാശം എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ചാതുകളെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. Arise, my beloved.
Even as darkness is covering the entire face of the earth in the midst of a dying world, the word of God is exhorting us to arise from our sleep.
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും